ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് പ്രവീൺ കുമാർ. പ്രധാന വാർത്തകൾ. ലോക്സഭയിലും നിയമസഭകളിലും സ്ത്രീകൾക്ക് മൂന്നിലൊന്ന് സംവരണം നടപ്പാക്കാനുള്ള 131-ാം ഭരണഘടനാ ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസായില്ല. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് ഇന്ധനക്ഷാമമുണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് കേന്ദ്ര സർക്കാർ. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള സഞ്ചാരം സുഗമമാക്കുന്നതിന് ബ്രിട്ടനും ഫ്രാൻസും നേതൃത്വം നൽകുന്ന വെർച്വൽ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഇന്ത്യയ്ക്ക് ക്ഷണം. പൊള്ളാച്ചി വാൽപ്പാറ ദുരന്തത്തിൽ മരിച്ച 9 പേരുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. ദുഃഖം രേഖപ്പെടുത്തി രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. ഉഷ്ണതരംഗത്തിനുള്ള സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 5 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. ലോക്സഭയിലും നിയമസഭകളിലും സ്ത്രീകൾക്ക് മൂന്നിലൊന്ന് സംവരണം നടപ്പാക്കാനുള്ള ഭരണഘടനാ ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസായില്ല. ഭരണഘടനയുടെ 131-ാം ഭേദഗതി ബിൽ 3-ൽ 2 ഭൂരിപക്ഷം ലഭിക്കാത്തതിനാലാണ് ലോക്സഭയിൽ പാസ്സാകാത്തത്. ഇതുമായി അനുബന്ധിച്ചുള്ള കേന്ദ്രഭരണ പ്രദേശ നിയമനിർമ്മാണ ഭേദഗതി ബിൽ, ഡീലിമിറ്റേഷൻ ബിൽ എന്നിവയിലും ഇനി തുടർ നടപടികൾ ഉണ്ടാകില്ലെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
489 അംഗങ്ങളിൽ 326 പേരുടെ വോട്ടാണ് ആവശ്യമായിരുന്നത്. എന്നാൽ 298 MPs ബില്ലിനെ അനുകൂലിച്ചും 230 പേർ എതിർത്തും വോട്ട് ചെയ്തു. നിയമനിർമ്മാണം പാസാക്കുന്നതിന് മതിയായ ഭൂരിപക്ഷം ലഭിക്കാത്തതിനാൽ മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന് സ്പീക്കർ ഓം ബിർള പ്രഖ്യാപിച്ചു.
ഭാരത് കെ സംവിധാൻ കാ ഓർ സംശോധൻ കർണേ വാലേ വിധേയക് പർ വിചാർ കിയേ ജായേ ശുദ്ധി കെ അദ്യദിൻ മത് വിഭാജൻ ഇസ് പ്രകാർ ഹൈ ഹാ 298
പാർലമെന്റിൽ അവതരിപ്പിച്ച ഡീലിമിറ്റേഷൻ ബിൽ, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ നിയമ ഭേദഗതി ബിൽ എന്നിവ 131-ാം ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ ആ രണ്ട് ബില്ലുകളും പാസാക്കില്ലെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. സ്ത്രീകൾക്ക് സംവരണം നൽകാനുള്ള അവസരം പ്രതിപക്ഷം നഷ്ടപ്പെടുത്തിയെന്ന് അദ്ദേഹം ആരോപിച്ചു. ഡീലിമിറ്റേഷനായി ഭരണഘടനയിൽ വ്യവസ്ഥകളുണ്ടെന്നും എല്ലാ നിയോജക മണ്ഡലങ്ങളിലെയും വോട്ടർമാരെ യുക്തിസഹമായി വിലയിരുത്തുന്നതിന് ഡീലിമിറ്റേഷൻ ബിൽ ആവശ്യമാണെന്നും ചർച്ചയ്ക്ക് മറുപടി നൽകിക്കൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. നാരിശക്തി വന്ദൻ അധിനിയം വനിതാ സംവരണ ബില്ലല്ലെന്നും സ്ത്രീ ശാക്തീകരണവുമായി ബില്ലിന് ബന്ധമില്ലെന്നും ചർച്ചയിൽ പങ്കെടുത്ത ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആരോപിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
രാജ്യത്ത് ഇന്ധനക്ഷാമമുണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് പെട്രോളിയം മന്ത്രാലയം. പെട്രോൾ, ഡീസൽ, LPG എന്നിവയുടെ മതിയായ ശേഖരം രാജ്യത്തുള്ളതായും റിഫൈനറികൾ തടസ്സമില്ലാതെ പ്രവർത്തിക്കുന്നതായും മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തെവിടെയും ഗ്യാസ് ഏജൻസികളിൽ സ്റ്റോക്ക് തീരുന്ന സാഹചര്യം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വാണിജ്യ മേഖലയിലെ വിതരണം 70% പുനഃസ്ഥാപിച്ചു കഴിഞ്ഞതായും 4.68 ലക്ഷം പുതിയ PNG കണക്ഷനുകൾ നൽകിയതായും പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ അറിയിച്ചു.
घरेलू LPG के संबंध में किसी डिस्ट्रीब्यूटर पर कोई ड्राई आउट रिपोर्टेड नहीं है. हमारा ऑनलाइन बुकिंग 98% है और डिलीवरी ऑथेंटिकेशन कोड के साथ डिलीवरी लगभग 93% है. कमर्शियल LPG भी 70% तक रेस्टोर्ड है और कल लगभग 8,200 टन कमर्शियल LPG की भी सेल हुई है.
ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള സഞ്ചാരം സുഗമമാക്കുന്നത് സംബന്ധിച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും ചർച്ച നടത്തി. ഹോർമുസ് കടലിടുക്കിലെ സാഹചര്യം പരിഹരിക്കുന്നതിനായി ഏകദേശം 40 രാജ്യങ്ങളുമായി ഒരു വെർച്വൽ ഉച്ചകോടി നടത്താൻ ഇരു നേതാക്കളും ധാരണയായി. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജ ഇടനാഴികളിൽ ഒന്നിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ ഇന്ത്യയ്ക്കും ക്ഷണമുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ അടച്ച ഹോർമുസ് കടലിടുക്ക് ചരക്ക് കപ്പലുകൾക്കായി പൂർണ്ണമായും തുറന്നു. ലബനൻ ഇസ്രായേൽ തർക്കത്തിൽ 10 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇറാന്റെ ഈ നിർണായക നീക്കം. ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് തീരുമാനത്തെ സ്വാഗതം ചെയ്തതായി അറിയിച്ചു. ആഴ്ചകളായി അടഞ്ഞുകിടന്ന ഹോർമുസ് കടലിടുക്ക് തുറന്നതോടെ ആഗോള വിപണിയിൽ എണ്ണവില 11% ഇടിഞ്ഞു. ഇസ്രായേൽ ലബനൻ വെടിനിർത്തൽ കരാറിനെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ഏത് നടപടിയെയും ഇന്ത്യ പിന്തുണയ്ക്കുമെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. ഇറാനുമായുള്ള സമഗ്ര സമാധാന കരാർ അന്തിമമാക്കുന്നതുവരെ ഇറാനിയൻ തുറമുഖങ്ങളിൽ അമേരിക്കൻ നാവിക ഉപരോധം തുടരുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമുസ് കടലിടുക്കിലേക്കുള്ള പ്രവേശന മാർഗം പുനഃസ്ഥാപിക്കാനുള്ള ഇറാന്റെ നീക്കത്തിനിടെയാണ് ട്രംപിന്റെ പ്രഖ്യാപനം. ഇറാനുമായി മാത്രമാണ് നാവിക ഉപരോധമെന്നും സമാധാന കരാർ 100% പൂർത്തിയാകുന്നതുവരെ പൂർണ്ണശക്തിയിൽ ഉപരോധം തുടരുമെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിലും പശ്ചിമബംഗാളിലും പ്രചാരണം ഊർജിതം. ഇരു സംസ്ഥാനങ്ങളിലും ഈ മാസം 23-നാണ് വോട്ടെടുപ്പ്. രണ്ട് ഘട്ടമായി വോട്ടെടുപ്പ് നടക്കുന്ന പശ്ചിമബംഗാളിൽ ആദ്യഘട്ടത്തിൽ 152 മണ്ഡലങ്ങളിലാണ് വിധിയെഴുതുന്നത്. രണ്ടാം ഘട്ട പോളിംഗ് ഈ മാസം 29-ന് നടക്കും. May 4-നാണ് വോട്ടെണ്ണൽ. പൊള്ളാച്ചി വാൽപ്പാറ ദുരന്തത്തിൽ മരിച്ച 9 പേരുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി മലപ്പുറത്തേക്ക് കൊണ്ടുവരികയാണ്. പരിക്കേറ്റവർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാനും തമിഴ്നാട് സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു. സംഭവത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ സർക്കാർ നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മലപ്പുറം ജില്ലാ കളക്ടറുടെ മേൽനോട്ടത്തിൽ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ആരോഗ്യ വിഭാഗം, റവന്യൂ വിഭാഗം ഉദ്യോഗസ്ഥർ ഇന്നലെ രാത്രി തന്നെ സംഭവസ്ഥലത്തെത്തിയിരുന്നു. മലപ്പുറം GLP സ്കൂളിലെ അധ്യാപകർ ഉൾപ്പെടെയുള്ളവരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു.
കോയമ്പത്തൂർ ജില്ലാ ഭരണകൂടത്തിന്റെ പൂർണ്ണമായ സഹനം ലഭിച്ചതാണ്. ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷം പൊള്ളാച്ചിയിലെ ജില്ലാശുപത്രിയിൽ 9 മൃതദേഹങ്ങളുടെയും പോസ്റ്റ്മോർട്ടവും മറ്റു തുടർ നടപടികളും വേഗത്തിലാക്കാൻ സഹായകമായത്. പ്രത്യേക ആംബുലൻസുകളിൽ പോലീസ് അകമ്പടിയോടുകൂടി പുറപ്പെട്ട മൃതദേഹങ്ങൾ പാങ്ങിലെത്തിയ ശേഷം അമ്പലപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് ഉച്ചയോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടക്കും. അപകടത്തിൽ പരിക്കേറ്റ് കോയമ്പത്തൂരിലെ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന 3 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. അപകട നില തരണം ചെയ്ത 11-കാരിയെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്.
വിഷു പൂജകൾ പൂർത്തിയാക്കി ശബരിമല അയ്യപ്പ ക്ഷേത്രനട ഇന്നടയ്ക്കും. ഇന്ന് സഹസ്രകലശഭിഷേകം നടക്കും. ഇടവമാസ പൂജയ്ക്കായി നട വീണ്ടും അടുത്ത മാസം 14-ന് തുറക്കും. ഇന്ത്യയിൽ നിന്നുള്ള ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കമാകും. രാജ്യത്തെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നായി 175,000-ത്തിലധികം തീർത്ഥാടകരാണ് ഇത്തവണ സൌദി അറേബ്യയിൽ ഹജ്ജ് കർമ്മത്തിൽ പങ്കെടുക്കുന്നത്. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. ഞായറാഴ്ച വരെ 12 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചിലയിടങ്ങളിൽ ഉഷ്ണതരംഗത്തിന് സമാനമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ താപനില 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ട്. പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയത്. സംസ്ഥാനത്ത് കനത്ത ചൂട് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. പ്രധാന ആശുപത്രികളിൽ പ്രത്യേക ഹീറ്റ് സ്ട്രോക്ക് ക്ലിനിക്കുകൾ ആരംഭിച്ചു. IPL ക്രിക്കറ്റിൽ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെ അർദ്ധ സെഞ്ചുറി മികവിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 5 വിക്കറ്റ് വിജയം. 181 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഗുജറാത്ത് ടൈറ്റൻസ് 2 പന്ത് ബാക്കി നിൽക്കെ ലക്ഷ്യം നേടുകയായിരുന്നു. 86 റൺസ് എടുത്ത ശുഭ്മാൻ ഗില്ലാണ് കളിയിലെ താരം. ഇന്ന് 3:30 ബംഗളൂരുവിൽ നടക്കുന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. ഹൈദരാബാദിൽ രാത്രി 7:30 ആരംഭിക്കുന്ന മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ചെന്നൈ സൂപ്പർ കിങ്സുമായി ഏറ്റുമുട്ടും. ഡർബനിൽ നടന്ന 2020 വനിതാ ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയെ 6 വിക്കറ്റിന് പരാജയപ്പെടുത്തി ദക്ഷിണാഫ്രിക്ക. 158 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ദക്ഷിണാഫ്രിക്ക 5 പന്ത് ബാക്കി നിൽക്കെ ലക്ഷ്യം മറികടക്കുകയായിരുന്നു. ഇതോടെ 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ദക്ഷിണാഫ്രിക്ക 1-0 മുന്നിലെത്തി. പരമ്പരയിലെ അടുത്ത മത്സരം ഞായറാഴ്ച നടക്കും. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂരിനെയും ഗോവ മുംബൈ സിറ്റിയെയും നേരിടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിലേക്ക് ഈ മാസം 24 വരെ ജനങ്ങൾക്ക് അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നരേന്ദ്രമോദി ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറം വഴിയോ ആണ് നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കേണ്ടത്. ഇരട്ട പൌരത്വവുമായി ബന്ധപ്പെട്ട കേസിൽ റായ്ബറേലിയിൽ നിന്നുള്ള കോൺഗ്രസ് MPയും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യാൻ അലഹബാദ് ഹൈക്കോടതിയുടെ ലക്നൌ ബെഞ്ച് ഉത്തരവിട്ടു. രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള പരാതി പരിശോധിക്കേണ്ടതുണ്ടെന്ന് ജസ്റ്റിസ് സുഭാഷ് വിദ്യാർത്ഥിയുടെ സിംഗിൾ ബെഞ്ച് ഇന്നലെ നിരീക്ഷിച്ചു. അന്വേഷണം സ്വയം നടത്തുകയോ വിഷയം ഒരു കേന്ദ്ര ഏജൻസിക്ക് കൈമാറുകയോ ചെയ്യണമെന്ന് ഉത്തർപ്രദേശ് സർക്കാരിനോടും നിർദ്ദേശിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭയിലും നിയമസഭകളിലും സ്ത്രീകൾക്ക് 3-1 സംവരണം നടപ്പാക്കാനുള്ള 131-ാം ഭരണഘടനാ ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസായില്ല. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് ഇന്ധനക്ഷാമം ഉണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് കേന്ദ്ര സർക്കാർ. ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള സഞ്ചാരം സുഗമമാക്കുന്നതിന് ബ്രിട്ടനും ഫ്രാൻസും നേതൃത്വം നൽകുന്ന വെർച്വൽ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഇന്ത്യയ്ക്ക് ക്ഷണം. പൊള്ളാച്ചി വാൽപ്പാറ ദുരന്തത്തിൽ മരിച്ച 9 പേരുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. ദുഃഖം രേഖപ്പെടുത്തി രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. ഉഷ്ണതരംഗത്തിന് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 5 വിക്കറ്റ് ജയം. വാർത്തകൾ കഴിഞ്ഞു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.